إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ബഹുമാന പട്ട സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനങ്ങളിൽ പെട്ടതാണ് സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിം ഒരു മുസ്ലിമിനെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് ഔ തക്ഷിഫു അൻഹു കുർബതൻ അല്ലെങ്കിൽ ഒരു മുസ്ലിമിന് ഉണ്ടായിട്ടുള്ള പ്രയാസം അവന് നീക്കിക്കൊടുക്കുക എന്നുള്ളത് ഔ തഖ്ദി അൻഹു ദൈന അതുപോലെ തന്നെ മുസ്ലിമിനുള്ള കടം കടബാധ്യത വീട്ടിക്കൊടുക്കുക എന്നുള്ളത് ഔ തതുറുദു അൻഹു ജുഅ അതുപോലെ തന്നെ വിശപ്പുള്ളവന് അവന്റെ വിശപ്പട മാറ്റിക്കൊടുക്കുക എന്നുള്ളത് വല അൻ അംശി മഅഖില്ലി ഫീ ഹാജതിൻ أحب إلي من أن أعتكف في هذا المسجد شهرا ഒരു സഹോദരനെ അവന്റെ ആവശ്യത്തിന് വേണ്ടി അവന്റെ കൂടെ നടക്കുക എന്നുള്ളതാണ് എനിക്ക് ഈ പള്ളിയിൽ അഥവാ മസ്ജിദുൻ നബവിയിൽ ഒരു മാസം ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടമുള്ള കാര്യം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാൻ സാധിക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു വമൻ കഫ ഗളബഹു സതറല്ലാഹു ഔറതഹു ഒരാൾ തന്റെ കോപം ദേഷ്യം നിയന്ത്രിച്ചാൽ അല്ലാഹു അവന്റെ രഹസ്യം മറച്ചുവെക്കും വമൻ ഖവമ ഗൈലഹു വലൗ ശാ അൻ യുംദിയഹു അംദാഹു മല അല്ലാഹു അസ്സ വജല്ല ഖൽബഹു അംനൻ യൗമൽ ഖിയാമ ഒരുത്തന് ദേഷ്യപ്പെട്ടു ആ ദേഷ്യം അവന് തിരിച്ചടിക്കാനുള്ള കഴിവുണ്ടായിട്ടും ആ ദേഷ്യം പ്രയോഗിക്കാനുള്ള കഴിവുണ്ടായിട്ടും അവൻ ക്ഷമിച്ചു എങ്കിൽ നാളെ പരലോകത്ത് അല്ലാഹു തആല ഖിയാമത്തു നാളിൽ അവന്റെ ഹൃദയത്തിൽ നിർഭയത്വം നിറച്ചുകൊടുക്കുമെന്ന് പറഞ്ഞു വമൻ മശാമ ആഖീഹി ഫീ ഹജതിൻ ഹത്ത അസ്ബതഹാ ലഹു ഒരു സഹോദരന്റെ കൂടെ അവന്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി അവനെ സഹായിക്കാൻ വേണ്ടി അവന്റെ കൂടെ നടക്കുകയും ആ കാര്യം അവന് സാധിപ്പിച്ചു കൊടുക്കുകയും ചെയ്താൽ അസ്ബതല്ലാഹു അസ്സ വജല്ല ഖദമഹു അലാ സിറാത്തി യൗമ തസില്ലു ഫീഹിൽ അഖ്ദാം നാളെ പരലോകത്ത് സിറാത്ത് പാലത്തിലൂടെ കടന്നുപോകുമ്പോ അല്ലാഹു തആല അവന്റെ കാലുകൾക്ക് പാദങ്ങൾക്ക് സ്ഥിരത നൽകും തന്റെ സഹോദരനെ സഹായിച്ച കാരണത്താൽ വഇന്ന സുഅൽ ഖുലുഖി ലയുഫ്സിദുൽ അമല കമാ യുഫ്സിദുൽ ഖല്ലുൽ അസല ദുസ്വഭാവം എന്നുള്ളത് സൽസ്വഭാവത്തിന്റെ ഏറ്റവും ഓപ്പോസിറ്റ് ആയിട്ടുള്ള വിപരീതമായിട്ടുള്ള ദുസ്വഭാവം എന്നുള്ളത് തേനിനെ സുർക്ക നശിപ്പിച്ചു കളയുന്നത് പോലെ കേടാക്കി കളയുന്നത് പോലെ ഒരാളുടെ അമലിനെ നശിപ്പിച്ചു കളയും ദുസ്വഭാവം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഈ ദീർഘമായിട്ടുള്ള ഹദീസിൽ നമ്മൾ മുമ്പ് ചെറിയ രൂപത്തിലൊക്കെ സൂചിപ്പിക്കാറുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് ഇദ്ഖാലു സുറൂരി അലാ മുസ്ലിമിൻ അലൽ മുസ്ലിം ഒരു മുസ്ലിമിനെ സന്തോഷിപ്പിക്കുക എന്നുള്ള കാര്യം മുസ്ലിമിന് സന്തോഷമുണ്ടാക്കുന്ന കാര്യം ചെയ്യുക എന്നുള്ള മഹത്തരമായിട്ടുള്ള ഇബാദ നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള മുസ്ലിങ്ങളെ സന്തോഷിപ്പിക്കുക അത് ഇബാദത്താണ് അതിന് ശ്രേഷ്ഠതകൾ പറയപ്പെട്ടിട്ടുണ്ട് നേരത്തെ പറഞ്ഞ ഹദീസിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനമാണ് തന്റെ മുസ്ലിമായിട്ടുള്ള സഹോദരനെ സന്തോഷിപ്പിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അയ്യുൽ അമാലി അഫ്ദൽ, ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള കർമ്മം ഏതാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന മറുപടി, ഇദ്ഖാലുക സുറൂറ അലാ മുഅ്മിനിൻ, തന്റെ സത്യവിശ്വാസിയായ സഹോദരനെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. ഏറ്റവും ശ്രേഷ്ഠകരമായ പ്രവർത്തനം എന്തെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ള മറുപടി നൽകിയിട്ടുള്ളത് തന്റെ സത്യവിശ്വാസിയായ സഹോദരനെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. അഷ്ബഅത ജൗഅതഹു, അവന് വിശപ്പുണ്ടെങ്കിൽ ആ വിശപ്പടക്കി കൊടുക്കുക. ഔ കസൗത ഉരിയഹു, അവന് വസ്ത്രമില്ലെങ്കിൽ അവന് വസ്ത്രം വാങ്ങിക്കൊടുക്കുക. ഔ ഖളൈത ലഹു ഹജതൻ, പ്രയാസപ്പെടുന്നവന് ആവശ്യക്കാരൻ അവന്റെ ആവശ്യം നിറവേറ്റിക്കൊടുക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഇവിടെ റസൂലുള്ള പറഞ്ഞിട്ടുള്ളത് ഏറ്റവും ശ്രേഷ്ഠകരമായ കർമ്മമാണ് തന്റെ സത്യവിശ്വാസിയായ സഹോദരനെ സന്തോഷിപ്പിക്കുക എന്നുള്ളത്. അതുകൊണ്ടായിരിക്കാം ഇമാം മാലിക് ഇമാമുൽ മദീന അബു അബ്ദുല്ല മാലിക് ഇബ്നു അനസ് റഹിമഹുള്ളയോട് ചോദിച്ചു, അയ്യുൽ അമാലി തുഹിബ്ബു, താങ്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനം ഏതാണ്? അതിന് ഇമാം മാലിക് റഹിമഹുള്ള നൽകിയിട്ടുള്ള മറുപടി, ഇദ്ഖാലു സുറൂരി അലൽ മുസ്ലിമീൻ, മുസ്ലിങ്ങൾക്ക് സന്തോഷമുണ്ടാക്കുക എന്നുള്ളതാണ്, മുസ്ലിങ്ങളെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനം. വഅന നദർതു നഫ്സി അൻ ഉഫരിജ കുറുബാതിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ പ്രയാസമകറ്റാൻ ഞാൻ എന്റെ മനസ് എന്റെ നഫ്സിനെ തന്നെ എന്റെ ശരീരത്തെ തന്നെ നേർച്ചയാക്കിയിട്ടുണ്ട് എന്നാണ് ഇമാം മാലിക് റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത്. മുസ്ലിങ്ങളുടെ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കുവാൻ, എന്റെ കഴിവിന്റെ പരമാവധി ചെയ്യുവാൻ ഞാൻ എന്റെ ശരീരത്തെ നേർച്ചയാക്കിയിട്ടുണ്ട് എന്നാണ് ഇമാം മാലിക് റഹിമഹുള്ള നൽകിയിട്ടുള്ള മറുപടി. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇദ്ഖാലു സുറൂർ, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളത്. ഇവിടെ സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന് വ്യത്യസ്ത രൂപങ്ങളുണ്ട്, ആളുകൾക്കനുസരിച്ച് അത് വ്യത്യസ്ത രൂപത്തിലായിരിക്കും. എല്ലാവരെയും ഒരേ കർമ്മം കൊണ്ട് സന്തോഷിപ്പിക്കുക എന്നത് സാധ്യമായ കാര്യമല്ല, അത് ആളുകൾക്ക് അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. ഇവിടെ സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇൻഷാ അള്ളാ വിശദീകരിക്കുന്നുണ്ട്, എന്തെങ്കിലും ഹറാമുകൾ ചെയ്തുകൊണ്ട് സന്തോഷിപ്പിക്കുക എന്ന അർത്ഥത്തിലല്ല, അത് ശരിയല്ല, ഒരിക്കലും ഇസ്ലാം അത് അംഗീകരിക്കുന്നില്ല. പക്ഷെ ഇസ്ലാം അനുവദിച്ചിട്ടുള്ള, ഇസ്ലാം പ്രത്യേകം ശ്രേഷ്ഠതകൾ പറഞ്ഞിട്ടുള്ള ഒരുപാട് കർമ്മങ്ങളുണ്ട്, ആ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മറ്റുള്ള മുസ്ലിങ്ങളെ സന്തോഷിപ്പിക്കുക എന്നുള്ള മഹത്തരമായിട്ടുള്ള കർമ്മം. അതിന് വ്യത്യസ്തമായ രൂപങ്ങളും വ്യത്യസ്തമായ രൂപങ്ങൾ അതിനുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് തന്റെ സഹോദരനെ സഹായിക്കുക എന്നുള്ളത്. തന്റെ സഹോദരനെ സഹായിച്ചാൽ, മുസ്ലിമായിട്ടുള്ള തന്റെ സഹോദരനെ സഹായിക്കുമ്പോൾ അയാൾക്കത് വലിയ സന്തോഷമായിരിക്കും. ആർക്കാണെങ്കിലും തന്നെ ഒരാൾ സഹായിച്ചാൽ അവനോട് ഇഷ്ടമുണ്ടാകും, ആ ഒരു പ്രവർത്തനത്തിൽ സഹായം ലഭിച്ചയാൾക്ക് സന്തോഷമുണ്ടാകും, അതിൽ സംശയമില്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ നമ്മൾ മുമ്പ് വളരെ വിശദീകരിച്ചിട്ടുണ്ട്, പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കുക പോലെയുള്ള കാര്യങ്ങൾ. നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരമുണ്ടാകണം. അഹബ്ബു നാസി ഇലല്ലാഹി അൻഫഅഹും ലിന്നാസ്, സുപരിചിതമായിട്ടുള്ള ഹദീസാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ള ആളുകളാണ്. നമ്മളെ കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരമുണ്ടാകണം. ഏറ്റവും ചുരുങ്ങിയത് ഉപദ്രവമില്ലാതിരിക്കണം. മറ്റുള്ളവർക്ക് നമ്മൾ ഉപകാരം ചെയ്താൽ സ്വാഭാവികമായും ആ ഉപകാരം ലഭിച്ചവന് സന്തോഷമുണ്ടാകും. മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞിട്ടുള്ള സന്തോഷിപ്പിക്കുക എന്ന കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റുള്ളവർ ആവശ്യക്കാരാണെങ്കിൽ അവരെ കണ്ടറിഞ്ഞ് സഹായിച്ചാൽ അതവർക്ക് വലിയ സന്തോഷമായിരിക്കും. ആ പ്രവർത്തനത്തിൽ പ്രതിഫലമുണ്ട്, മാത്രമല്ല അവനെ സന്തോഷിപ്പിച്ചു എന്നതിനും പ്രതിഫലമുണ്ട്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് ഇബാദത്താണ്, മറ്റുള്ളവരെ പരിഗണിക്കുക എന്നുള്ളത് ഇബാദത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്വാഭാവികമായും മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ അവരിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടി വരും. അതുകൊണ്ട് തന്നെ അപ്പോ സ്വാഭാവികമായും അവരിൽ നിന്ന് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് സബർ എന്നുള്ളത്. അങ്ങനെ ക്ഷമിച്ചുകൊണ്ട് ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവന്റെ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കുവാനും അതുപോലെ തന്നെ ആളുകളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുവാനും ഒരാൾക്ക് സാധിച്ചാൽ, അത്തരത്തിലുള്ള സത്യവിശ്വാസിയാണ് ഉന്നതനായ ഖൈറായിട്ടുള്ള സത്യവിശ്വാസി എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അൽ മുഅ്മിനു അല്ലദീ യുഖാലിതു നാസ, ഒരു സത്യവിശ്വാസി ജനങ്ങളുമായി ഇടപഴകുന്നു. വയസ്ബിറു അലന്നാസി നാസി അദാഹും, അവരിൽ നിന്നുണ്ടാകുന്ന പ്രയാസങ്ങൾ അവൻ ക്ഷമിക്കുകയും ചെയ്യുന്നു എങ്കിൽ, അഅദമു അജ്റം മിനൽ മുഅ്മിനി അല്ലദീ ലാ യുഖാലിതു നാസ്, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാത്ത
ഒരു സത്യവിശ്വാസിയേക്കാൾ ഉത്തമൻ അല്ലെങ്കിൽ കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നവൻ ഈ രൂപത്തിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രയാസങ്ങളിൽ ക്ഷമിക്കുന്ന സത്യവിശ്വാസിയാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ പ്രയാസമുണ്ടാകും, ക്ഷമിക്കണം. അത് സഹായിക്കപ്പെടുന്ന വ്യക്തിക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഈ സന്തോഷിപ്പിക്കുക എന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതാണ്. സാമ്പത്തികമായി സഹായിക്കാൻ സാധിക്കുന്ന ആളുകൾ ആ രൂപത്തിൽ സഹായിക്കുക, ശാരീരികമായി സഹായിക്കാൻ സാധിക്കുന്നവർ അങ്ങനെ സഹായിക്കുക, അതുപോലെ തന്നെ മാനസികമായി പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും. അവർക്ക് സമാധാനത്തിന്റെ ആശ്വാസത്തിന്റെ വാക്കുകൾ അവരോട് പറയുക എന്നുള്ളത് അവരെ വളരെയധികം സന്തോഷിപ്പിക്കുന്ന കാര്യമായിരിക്കും, സംശയമില്ല. അതുപോലെ തന്നെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന, മറ്റുള്ളവർക്ക് സന്തോഷമുണ്ടാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അവരെ കാണുമ്പോൾ പുഞ്ചിരിക്കുക എന്നുള്ളത്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന, ഇസ്ലാം വലിയ പുണ്യമായി പഠിപ്പിച്ചിട്ടുള്ള ഒരു കർമ്മമാണ് ആളുകളെ കാണുമ്പോൾ പുഞ്ചിരിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ആളുകളോട് മുഖപ്രസന്നതയോടുകൂടി അവരെ അഭിമുഖീകരിക്കുക എന്നുള്ളത് അതവർക്ക് സന്തോഷമുണ്ടാക്കും. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സ്ഥാനമുള്ള ഒരു വ്യക്തി അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചാൽ എന്തു സന്തോഷമായിരിക്കും അവർക്ക്. അതുപോലെ തന്നെ ആളുകൾക്കിടയിലൂടെ നടന്നുപോകുന്ന ഒരു വ്യക്തി തന്റെ സഹോദരനെ കാണുമ്പോൾ ഒന്ന് ചിരിച്ചാൽ അവർക്കുണ്ടാകുന്ന സന്തോഷം അത് നമ്മളൊക്കെ അനുഭവിക്കുന്ന കാര്യമാണ്. അവൻ എന്നെ പരിഗണിച്ചിട്ടുണ്ട്, എന്നെ കണ്ടപ്പോൾ അവൻ മെയിൻറ്റ് ചെയ്തു, എന്നോട് പുഞ്ചിരിച്ചു എന്നുള്ള ഒരു സന്തോഷം അവന്റെ മനസ്സിലുണ്ടാകും. ആളുകളെ സന്തോഷിപ്പിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കാണുമ്പോൾ പുഞ്ചിരിക്കുക എന്നുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് വേറെ പറഞ്ഞിട്ടുണ്ട് പ്രതിഫലം, തബസ്സുമുക ഫീ വജ്ഹി അഖീക സദഖ. നമ്മൾ കേട്ട ഹദീസാണ്, തന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുക എന്നുള്ളത് സദഖയാണ്. അതിന് സമ്പത്തിന്റെ ചെലവില്ലെങ്കിൽ കൂടി സദഖയുടെ പ്രതിഫലം ലഭിക്കുന്ന ഒരു പുണ്യകർമ്മമായിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും തഖ്വയുള്ള, ഏറ്റവും അല്ലാഹുവിനെ പേടിച്ചിരുന്ന, ഏറ്റവും സൂക്ഷ്മതയുള്ള, വഖാറത്തോടുകൂടി ഗാംഭീര്യത്തോടുകൂടി ജീവിച്ചിരുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടിയാണ് ആളുകളെ സമീപിക്കാറുള്ളത്. ജാബിർ ഇബ്നു ജരീർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മാ റആനി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ തബസ്സമ ബിവജ്ഹി, എന്ന റസൂലുള്ള കണ്ടാൽ ചിരിക്കാതിരുന്നിട്ടില്ല, പുഞ്ചിരിക്കാതിരുന്നിട്ടില്ല എന്നാണ്. അതുപോലെ തന്നെ സഹാബത്ത് പറയുന്നു, ഞങ്ങൾ ഏറ്റവും കൂടുതൽ പുഞ്ചിരിക്കുന്നവനായി കണ്ടിട്ടുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റസൂലുള്ള അങ്ങനെയായിരുന്നു. അതൊരിക്കലും ഖുശൂഇനെതിരായിട്ടുള്ള കാര്യമല്ല, നമ്മളെ തഖ്വയെ ബാധിക്കുന്ന ഒരു കാര്യമല്ല ഒരാളെ കാണുമ്പോൾ പുഞ്ചിരിക്കുക എന്നുള്ളത്. അവന്റെ സ്ഥാനം കുറക്കുന്ന കാര്യമല്ല അത്, മറിച്ച് അവന്റെ സ്ഥാനം വർദ്ധിപ്പിക്കുന്ന, മറ്റുള്ളവർക്ക് സന്തോഷമുണ്ടാക്കുന്ന, അവന്റെ സ്ഥാനം മറ്റുള്ളവരുടെ മനസ്സിൽ വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് കാണുമ്പോൾ തന്റെ സഹോദരനോട് പുഞ്ചിരിക്കുക എന്നുള്ളത്, മുഖപ്രസന്നതയോടുകൂടി അവനെ അഭിമുഖീകരിക്കുക എന്നുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമ്മൾക്കറിയാം, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈആ, നന്മകളിൽ നിന്ന് ഒന്നിനെയും നീ നിസ്സാരമായി കാണരുത്. വലൗ അൻ തൽഖ അഖാക ബിവജ്ഹിൻ തലീഖ്, നിന്റെ സഹോദരനെ മുഖപ്രസന്നതയോടുകൂടി പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി കണ്ടുമുട്ടുക എന്നുള്ള കർമ്മം പോലും നീ നിസ്സാരമായി കാണരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ താബിഈ അയ്യൂബ് സഖ്തിയാനി റഹിമഹുല്ലാ, അദ്ദേഹം രാത്രി സമയത്ത് ദീർഘമായി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച് നിസ്കരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പകൽ സമയത്ത് അദ്ദേഹത്തിന് മിക്ക ദിവസങ്ങളിൽ സുന്നത്തു നോമ്പായിരിക്കും. പക്ഷേ ഇങ്ങനെയൊക്കെ വളരെ തഖ്വയോടുകൂടി ജീവിക്കുന്ന വ്യക്തിയാണെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ആളുകൾ പറയുന്നത്, മാ റഅയ്തു അഹദൻ അക്സറ തബസ്സുമൻ ഫീ വുജൂഹിർ റിജാലി മിൻ അയ്യൂബ് സഖ്തിയാനി, അയ്യൂബ് സഖ്തിയാനിയേക്കാൾ പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടിയുള്ള ഒരാളെയും ഞങ്ങൾ കണ്ടിട്ടില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതെ, അവർ സൂക്ഷ്മതയോടുകൂടി അള്ളാഹുവിനെ പേടിച്ച് അള്ളാഹുവിനെ ഓർത്ത് കരയുന്നവരാണെങ്കിലും ആളുകളെ കാണുമ്പോൾ പുഞ്ചിരിക്കുന്നവരായിരുന്നു അവർ. അപ്പോഴും ഗൌരവത്തിൽ നിൽക്കുന്ന ആളുകളായിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ആളുകളെ സന്തോഷിപ്പിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മറ്റുള്ളവർക്ക് സമ്മാനം കൊടുക്കുക എന്നുള്ളത്, ഹദിയ കൊടുക്കുക എന്നുള്ളത്. സത്യവിശ്വാസികൾ പരസ്പരം ചെയ്യേണ്ട ഒരു മഹത്തരമായിട്ടുള്ള കർമ്മമാണ് ഈ പറഞ്ഞിട്ടുള്ള സമ്മാനം കൊടുക്കുക എന്നുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമ്മൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകും, തഹാദൗ തഹാബു, നിങ്ങൾ പരസ്പരം ഹദിയ കൊടുക്കണം, നിങ്ങൾ പരസ്പരം സമ്മാനം കൊടുക്കണം, എങ്കിൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കും എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. പരസ്പരം സമ്മാനം കൊടുക്കുക എന്നുള്ളത് പരസ്പരം നമ്മൾക്കിടയിൽ സ്നേഹമുണ്ടാക്കാൻ അത് കാരണം, സ്നേഹമുണ്ടാകാൻ അത് കാരണമാകും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കണം. സഹോദരങ്ങളെ, ഈ ഹദിയ സമ്മാനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആർക്കും കൊടുക്കാൻ പറ്റുന്ന ഒന്നാണത്. സദഖ അങ്ങനെയല്ല, ഒരു സമ്പന്നനെ നമുക്ക് സദഖ കൊടുക്കാൻ പറ്റില്ല, സകാത്ത് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഹദിയ സമ്മാനം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനും സാധുവിനും അതുപോലെ തന്നെ പ്രയാസപ്പെടുന്നവനും പണക്കാരനും സമ്പന്നനും ഉന്നത സ്ഥാനമുള്ളവർക്കൊക്കെ നൽകാൻ പറ്റുന്ന ഒന്നാണ് സമ്മാനം എന്നുള്ളത്. അത് പരസ്പരം സ്നേഹമുണ്ടാക്കാൻ, അതേ മറ്റുള്ളവർ സമ്മാനം ലഭിച്ചവനെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമായിരിക്കും, യാതൊരു സംശയവുമില്ല. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, നിങ്ങൾ സമ്മാനം കൊടുക്കുക, പരസ്പരം സമ്മാനങ്ങൾ കൈമാറുക, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുമെന്ന് പറഞ്ഞു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സമ്മാനം ഒരാൾ നൽകിയാൽ ആ സമ്മാനം ലഭിക്കപ്പെട്ടവൻ അത് തള്ളിക്കളയാൻ പാടില്ല, അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ മര്യാദയായി പഠിപ്പിച്ചതാണ്. അതുപോലെ തന്നെ എന്നും സമ്മാനം സ്വീകരിക്കുന്നവനായി, മറ്റുള്ളവരത് കിട്ടണമെന്ന നിലയിൽ സമ്മാനം സ്വീകരിക്കപ്പെടുന്നവനായി എന്നും നമ്മൾ ആകാൻ പാടില്ല. നമ്മൾക്ക് സമ്മാനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചും നമ്മൾ കൊടുക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദിയ സ്വീകരിക്കാറുണ്ട്, അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദിയ തിരിച്ചു കൊടുക്കാറുമുണ്ട്. ഹദിയ നമ്മൾ ആഗ്രഹിക്കേണ്ട ഒന്നല്ല, എന്നും എനിക്ക് ലഭിക്കണമെന്ന ചിന്തയോടുകൂടി ജീവിക്കേണ്ടവരല്ല നമ്മൾ. നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു കൊടുക്കണം, കിട്ടിയിട്ടില്ലെങ്കിലും തിരിച്ചു കൊടുക്കണം. അത് നമ്മൾക്കിടയിൽ പരസ്പരം സ്നേഹമുണ്ടാക്കാൻ, ഐക്യമുണ്ടാക്കാൻ കാരണമാകും, അതുപോലെ തന്നെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഖാദി സുറൈ റഹിമഹുള്ള, അദ്ദേഹത്തിന് ആരെങ്കിലും ഒരു ഹദിയ കൊടുത്തു കഴിഞ്ഞാൽ വല്ല പാത്രത്തിലും വല്ലതും കൊടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ച ആ പാത്രം അവർക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ അതിൽ വേറെന്തെങ്കിലും സാധനം തിരിച്ചു കൊടുക്കും. അദ്ദേഹം സമ്മാനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തിരിച്ചും കൊടുക്കുക എന്നുള്ളത്, ഹദിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുപോലെ തിരിച്ചും ഹദിയ കൊടുക്കുക എന്നുള്ളത് മര്യാദകളിൽപ്പെട്ടതായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ രൂപത്തിൽ ഹദിയ കൈമാറുക എന്നുള്ളത് ആ ഹദിയക്ക് അതിന്റെ പ്രതിഫലമുണ്ട് മാത്രമല്ല, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്നതിനുള്ള പ്രതിഫലവും അതിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിൽ വളരെ എളുപ്പത്തിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് ഹസ്നുൽ ഇസ്തിമാഇ ഇലൽ ആഖരീൻ. മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അവരുടെ സംസാരം ശ്രദ്ധിച്ച് കേൾക്കുക, അത് ആ സംസാരിക്കുന്നവന് വലിയ സന്തോഷമുള്ള കാര്യമായിരിക്കും. ചില ആളുകൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്ന ഒന്നാണ്, ആരെങ്കിലും നമ്മളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ തല താഴ്ത്തിയിരിക്കുക, അല്ലെങ്കിൽ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുക പോലെയുള്ള കാര്യം നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണത്. എന്നാൽ ഒരു സഹോദരൻ നമ്മോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തു നോക്കി അദ്ദേഹത്തിന്റെ സംസാരം ശ്രദ്ധിച്ചു കേട്ടാൽ അയാൾക്ക് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും. എന്നെ അവൻ പരിഗണിച്ചു, എനിക്ക് പറയാനുള്ളതൊക്കെ മൊത്തം അവൻ കേട്ടു എന്നവന്റെ മനസ്സിലൊരു സംതൃപ്തി, ഒരു സന്തോഷമുണ്ടാകും, യാതൊരു സംശയവുമില്ല. നമ്മുടെ സംസാരം ഒരാൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾക്കത് വലിയ സന്തോഷമുള്ള കാര്യമായിരിക്കും. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ സാധിക്കുന്ന ഒരു കർമ്മം അതാണ്. ആരെങ്കിലും നമ്മോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് സമൂഹത്തിൽ സ്ഥാനമുള്ളവനാകട്ടെ, സ്ഥാനമില്ലാത്തവനാകട്ടെ, ഏത് സാധാരണക്കാരനാകട്ടെ, അവന്റെ സംസാരം ശ്രദ്ധിച്ചു കേൾക്കുക, അവന്റെ മുഖത്തേക്ക് നോക്കി അവന്റെ സംസാരം ശ്രദ്ധിച്ചു കേട്ടാൽ അതവന് വലിയ സന്തോഷമുണ്ടാക്കുന്ന കാര്യമായിരിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞു, ലിജലീസി അലയ്യ തലാസുൻ, എന്റെ കൂടെ ഇരിക്കുന്നവന്റെ മേൽ എനിക്ക് മൂന്ന് ബാധ്യതകളുണ്ട്. അദ്ദേഹം പറയണം, എന്റെ കൂടെ ഇരിക്കുന്നവന്റെ എനിക്ക് മൂന്ന് ബാധ്യതകളുണ്ട്. എന്തൊക്കെയാണ് ആ മൂന്ന് ബാധ്യത? അൻ അർമിയഹു ബി ത്വറഫി ഇദ അഖ്ബല, അവൻ എന്റെ സദസ്സിലേക്ക് വന്നാൽ ഞാൻ അവന്റെ മുഖത്തേക്ക് നോക്കും, അവനെ നോക്കും, എന്റെ കണ്ണുകൊണ്ട് അവനെ നോക്കും. വഅൻ വസ്അലഹു ഫിൽ മജ്ലിസി ഇദ ജലസ, അവൻ എന്റെ സദസ്സിലേക്ക് വന്നിരുന്നാൽ അവന് വേണ്ട സ്ഥലം ഞാൻ അവന് വിശാലമാക്കി കൊടുക്കും, ഇരിക്കാനുള്ള ഒരു ഇരിപ്പിടം കൊടുക്കും. മാത്രമല്ല വഅൻ ഉസ്ഗിയ ഇലൈഹി ഇദ തഹദ്ദസ, അവൻ സംസാരിച്ചാൽ അവന്റെ സംസാരം ഞാൻ ശ്രദ്ധിച്ചു കേൾക്കും എന്നുള്ളതും എന്റെ ഉത്തരവാദിത്തമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവൻ വന്നാൽ അവന്റെ മുഖത്തേക്ക് നോക്കുക, അവനിരിക്കാനുള്ള സ്ഥലം കൊടുക്കുക, അവൻ സംസാരിക്കുമ്പോൾ അവന്റെ സംസാരം ശ്രദ്ധിച്ചു കേൾക്കുക എന്നുള്ളത് തന്റെ കൂടെ ഇരിക്കുന്നവനോടുള്ള എന്റെ മൂന്ന് ബാധ്യതകളിൽ ഒന്നാണ് എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞിട്ടുള്ളത്. പലപ്പോഴും നമ്മുടെ അവസ്ഥ എന്താ, നമ്മുടെ സംസാരം എല്ലാവരും കേൾക്കണം, മറ്റുള്ളവരുടെ സംസാരം കേൾക്കാൻ നമ്മൾക്ക് താല്പര്യം ഉണ്ടാകൂല. ഹസനുൽ ബസ്രി റഹിമഹുല്ലാ പറഞ്ഞു, ഇദാ ജലസ്ത, നീ ഒരുത്തന്റെ കൂടെ ഇരുന്നാൽ, ഫകുൻ അലാ അൻ തസ്മഅ അഹറസ മിൻക അലാ അൻ തഖൂല, നീ നിനക്ക് സംസാരിക്കുന്നതിനേക്കാൾ നീ കൂടുതൽ താല്പര്യം കാണിക്കേണ്ടത് കേൾക്കാനാണ്. അവന്റെ സംസാരം നിന്റെ കൂടെ, നീ ഒരുത്തന്റെ കൂടെ ഇരുന്നാൽ അവനോട് സംസാരിക്കുന്നതിനേക്കാൾ നീ താല്പര്യം കാണിക്കേണ്ടത് അവന്റെ സംസാരം നീ കേൾക്കാനാണ് കൂടുതൽ താല്പര്യം കാണിക്കേണ്ടത്. വതഅല്ലം ഹുസ്നൽ ഇസ്തിമാഇ കമാ തഅല്ലമു ഹുസ്നൽ ഖൗൽ, നന്നായി സംസാരിക്കുക എന്നത് നീ പഠിക്കുന്നത് പോലെ തന്നെ നന്നായി കേൾക്കാനും നീ പഠിക്കണം. ഒരാൾ പറയുമ്പോൾ അത് കേൾക്കാനും നീ പഠിക്കണം. വലാ തഖ്ത അല അഹദിൻ ഹദീഥൌ, നിങ്ങൾ മറ്റുള്ളവന്റെ തന്റെ സഹോദരന്റെ സംസാരം മുറിച്ചു കളയരുത്. ഒരാൾ ഇങ്ങനെ സംസാരിക്കും, അടികേറി സംസാരിക്കുക, അങ്ങനെ ചെയ്യരുത് എന്ന് ഹസനുൽ ബസ്രി റഹിമഹുല്ലാ പറഞ്ഞത് കാണാം സഹോദരങ്ങളെ. ഇത് വലിയൊരു കാര്യമാണ്. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന, ഞാനടക്കം പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്, ഒരാൾ ഒരു സഹോദരൻ സംസാരിക്കാൻ തുടങ്ങിയാൽ അവന്റെ മുഖത്തേക്ക് നോക്കി അവന്റെ കാര്യങ്ങൾ, അവൻ സംസാരിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായി കേൾക്കുക എന്നുള്ളത്. അത് അവന് വലിയ സന്തോഷമുണ്ടാക്കും. അവൻ എന്നെ പരിഗണിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ചും സമൂഹത്തിൽ കുറച്ച് സ്ഥാനമുള്ളവൻ, നാട്ടിൽ കുറച്ച് പേരുള്ളവൻ, അറിവുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. സാധാരണക്കാരായിട്ടുള്ള ആളുകൾ സംസാരിക്കുമ്പോൾ അവരുടെ സംസാരം ശ്രദ്ധിച്ചു കേൾക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഈ വിഷയം നമ്മൾ മനസ്സിലാക്കുമ്പോൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ആളുകൾക്കനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. നമ്മൾ സന്തോഷിപ്പിക്കേണ്ടതായ വളരെ പ്രധാനപ്പെട്ട ചില ആളുകളുണ്ട്. ഒന്ന്, പ്രായമുള്ള ആളുകളാണ്, അവരെ നമ്മൾ നന്നായി പരിഗണിക്കണം. അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ കൂട്ടത്തിൽ പ്രായമുള്ള, വയസ്സായിട്ടുള്ള സ്ത്രീകളെയും പുരുഷന്മാരെയും സന്തോഷിപ്പിക്കുന്ന കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മല്ലം യുവക്കിർ കബീറന വയർഹം സഗീറന ഫലൈസമിന, നമ്മൾ കേട്ടിട്ടുള്ള ഹദീസാണ്. പ്രായമുള്ളവരെ ബഹുമാനിക്കാത്തവൻ, ചെറിയവരോട് കാരുണ്യം കാണിക്കാത്തവൻ നമ്മളിൽ പെട്ടവനല്ല. ചെറിയവരോടും അവരെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾ നോക്കൂ, നിങ്ങളൊരു ചെറിയ കുട്ടിയെ കാണുമ്പോൾ ഒരു മുസാഫഹത്ത് നടത്തി നോക്കും, ഒരു ഹസ്തദാനം നടത്തി നോക്കും, അവന് വലിയ സന്തോഷമായിരിക്കും. ആ കുട്ടിക്ക് വലിയ സന്തോഷമുള്ള കാര്യമായിരിക്കും. അത് ഇബാദത്താണ്, നമ്മൾ മനസ്സിലാക്കണം. ഹസ്തദാനം ചെയ്യുക എന്നുള്ളത് പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള ഒരു കാര്യമാണ്. അതിനു പുറമെ തന്റെ സഹോദരനെ സന്തോഷിപ്പിച്ചു എന്നുള്ള ഇബാദത്ത് കൂടി അവിടെ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊരുത്തിനോട് പുഞ്ചിരിക്കുമ്പോൾ അവിടെ പുഞ്ചിരി മാത്രമല്ല നടക്കുന്നത്, മറ്റുള്ളവനെ സന്തോഷിപ്പിക്കുക എന്നുള്ള ഇബാദത്ത് കൂടി നടക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ പണ്ഡിതന്മാരായിട്ടുള്ള, ദീൻ പഠിച്ചിട്ടുള്ള ഉസ്താദുമാരായിട്ടുള്ള ആളുകൾ, അവരെ പരിഗണിക്കുക, അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ള കാര്യം, അവരോട് അതോടുകൂടി പെരുമാറുക എന്നുള്ളത് അവർക്ക് സന്തോഷമുള്ള കാര്യമായിരിക്കും. വമല്ലം യഅരിഫ് ലിആലിമിന ഹഖഹു, നേരത്തെ പറഞ്ഞ ഹദീസിന്റെ ബാക്കി ഭാഗം അങ്ങനെ കൂടിയുണ്ട്. നമ്മളിൽ പെട്ടവനല്ല ആര്, ഒരു ആലിം, ഒരു പണ്ഡിതൻ, അവന്റെ അവകാശം അറിയാത്തവനും നമ്മളിൽ പെട്ടവനല്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അവരെ സന്തോഷിപ്പിക്കുക, വലിയവരെ സന്തോഷിപ്പിക്കുക, അതുപോലെ തന്നെ ചെറിയ കുട്ടികളെ സന്തോഷിപ്പിക്കുക, അതുപോലെ തന്നെ ഒരു അധ്യാപകൻ വിദ്യാർത്ഥിയെ സന്തോഷിപ്പിക്കുക എന്നുള്ള കാര്യവും ഒക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നോക്കൂ, ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ചുപോയ വലിയൊരു പണ്ഡിതനാണ്. അദ്ദേഹം കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന കാര്യം അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുമ്പോൾ തന്റെ വിദ്യാർത്ഥിക്ക് ഉത്തരം ലഭിച്ചിട്ടില്ലെങ്കിൽ പൊതുവെ അധ്യാപകന്മാർ വിദ്യാർത്ഥിയെ ശകാരിക്കും, ചീത്ത പറയും, പഠിക്കാത്തതിന്റെ പേരിൽ അവനെ ശക്തമായി എതിർക്കും. പക്ഷെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ എങ്ങനെയായിരുന്നെന്ന് അറിയുമോ? അദ്ദേഹം തന്റെ വിദ്യാർത്ഥിക്ക് ഒരു ചോദ്യം ചോദിച്ചാൽ കിട്ടിയിട്ടില്ലെങ്കിൽ, അവന് ഉത്തരം ലഭിച്ചിട്ടില്ലെങ്കിൽ, അവനെ നിർത്തിക്കൊണ്ട് ഒരുപാട് പ്രാർത്ഥിക്കുമെന്നാണ്, അവനുവേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ്, പ്രാർത്ഥിച്ചിട്ട് അവനോട് ഇരിക്കാൻ പറയുമെന്നാണ്. എന്തു നല്ല സ്വഭാവമാണത്! ആ കുട്ടിക്കുണ്ടാക്കുന്ന സന്തോഷം എന്തായിരിക്കും, ആ വിദ്യാർത്ഥിക്കുണ്ടാകുന്ന സന്തോഷം എന്തായിരിക്കും, അവനതൊരു വലിയ ഗതി നിർണയിക്കുന്ന ഒരു സംഭവമായിരിക്കും. പിന്നീടുള്ള ദിവസങ്ങളിൽ പഠിക്കാനും പഠനത്തിൽ കൂടുതൽ താല്പര്യം കാണിക്കാനും ആ ഒരു പെരുമാറ്റം കൊണ്ട് സാധിക്കും. അവന് വലിയ സന്തോഷമായിരിക്കും ആ ഒരു പ്രവർത്തനം കൊണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദരങ്ങളെ. അതുപോലെ തന്നെ നമ്മൾ സന്തോഷിപ്പിക്കേണ്ട വിഭാഗത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് നമ്മുടെ ഭാര്യമാർ. ഭർത്താക്കന്മാരോട് ഭാര്യമാരും, ഭാര്യമാരോട് ഭർത്താക്കന്മാരും, അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതും വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നോക്കും, കുല്ലു ശൈഇൻ ലൈസ മിൻ ദിക്രില്ലാഹി അസ്സ വജല്ല ഫഹുവ ലഗ്വുൻ വലഹ്വുൻ ഔ സഹ്വുൻ. ഏതൊരു കാര്യമാകട്ടെ ദിക്റുല്ലാ, അല്ലാഹുവിനെ ഓർക്കുന്ന അവസ്ഥയില്ലെങ്കിൽ അത് അനാവശ്യമാണ്, അത് വിനോദമാണ്, അല്ലെങ്കിൽ അത് മറവിയാണെന്ന് പറഞ്ഞു, അശ്രദ്ധയാണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദിക്റില്ലാത്ത ഏതൊരു കർമ്മവും അതിന് ഫായിദയില്ല, ഉപകാരമില്ലാത്ത കർമ്മമാണ്. ഇല്ല അർബഅ ഖിസാലിൻ, നാല് കാര്യങ്ങളൊഴികെ. നാല് കാര്യങ്ങൾ അതിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റി നിർത്തി. അള്ളാഹുവിന്റെ ദിക്റില്ലെങ്കിലും പുണ്യം ലഭിക്കപ്പെടുന്ന നാല് കാര്യങ്ങൾ, ഒന്ന് അംബൈറ്റാണ്, അതുപോലെ തന്നെ കുതിരപ്പയറ്റ് പഠിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് മുലാഅബത്തുർ റജുലി മുലാഅബത്തുഹു അഹ്ലഹു, ഒരു മനുഷ്യൻ തന്റെ ഭാര്യയുമായി കളിക്കലാണ്, തമാശ പറഞ്ഞിരിക്കലാണ്, നല്ല രൂപത്തിൽ ഇടപഴകലാണ്. അത് പുണ്യം ലഭിക്കുന്ന കാര്യമായാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മറ്റൊന്ന് വതഅല്ലുമുസ്സിബാഹ, നീന്തൽ പഠിക്കലാണ്. ഇത് നാലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റി നിർത്തിയ കാര്യമാണ്. അതിലൊന്ന് തന്റെ ഭാര്യയുമായി ഒഴിഞ്ഞിരിക്കലും അവരോടൊപ്പം കളിക്കലും തമാശ പറയലും, ആ രൂപത്തിൽ അവർക്ക് സന്തോഷമുണ്ടാക്കുന്ന ഇസ്ലാം വിലക്കിയിട്ടില്ലാത്ത കാര്യങ്ങൾ ചെയ്യലാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, എത്ര തിരക്കുള്ള മനുഷ്യനാണെങ്കിലും ഭാര്യമാരോടൊത്ത് കുടുംബത്തോടൊത്ത് ചെലവഴിക്കാനും അവരോട് തമാശ പറയാനും കളിക്കാനും കുറച്ച് സമയം നമ്മൾ മാറ്റിവെക്കണം. ഏറ്റവും തിരക്കുള്ള മനുഷ്യനായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിനോളം തിരക്കുള്ള ഒരു മനുഷ്യനും ഉണ്ടായിട്ടില്ല. അദ്ദേഹം ഒരു ഭരണാധികാരിയാണ്, അദ്ദേഹത്തിന്റെ അടുത്ത് ഒരുപാട് പരാതികൾ ഉണ്ടാകും, ദീനിന്റെ കാര്യങ്ങൾ പഠിക്കാൻ ഒരുപാട് പഠിതാക്കൾ ഉണ്ടാകും, അദ്ദേഹത്തിന് ജോലി ചെയ്യേണ്ടതുണ്ട്, 11 ഭാര്യമാരെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അത്ര തിരക്കുള്ള ഒരു മനുഷ്യനും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവുകയില്ല. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഭാര്യമാർക്ക് ഈ രൂപത്തിൽ ഭാര്യമാരോടൊപ്പം കളിക്കാൻ സമയം ചെലവഴിച്ചിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ സഹിഹായ നിലക്ക് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, ഭാര്യമാരെ സന്തോഷിപ്പിക്കുന്നതിൽ പ്രധാനപ്പെട്ടതാണ് നമ്മൾ മനസ്സിലാക്കിയതുപോലെ അവരെ വീട്ടുകാര്യങ്ങൾക്ക് സഹായിക്കുക എന്നുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്. എത്ര എത്ര പണികളുള്ള മഹാനായ വ്യക്തിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ തന്റെ ഭാര്യമാരുടെ കാര്യങ്ങളിൽ, വീട്ടാവശ്യങ്ങൾക്ക് അവരെ സഹായിക്കാറുണ്ടായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ അദ്ദേഹത്തോട് ആ വിഷയത്തിൽ ചോദ്യം വന്നപ്പോ അവർ പറഞ്ഞിട്ടുള്ളത് കാന യകൂനു ഫീ മിഹ്നതി അഹ്ലിഹി, തന്റെ കുടുംബക്കാർക്ക് തന്റെ വീട്ടുകാർക്ക് തന്റെ ഭാര്യമാരോടൊപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജോലിയെടുക്കാറുണ്ട്. ഫൈദാ സമി അൽ അദാന ഖറജ, എന്നാൽ ബാങ്ക് കേട്ടാൽ റസൂലുള്ള പള്ളിയിലേക്ക് പോകും. അതേ ഭാര്യമാരോടൊത്ത് കളിക്കുന്നുണ്ടെങ്കിൽ, ആ രൂപത്തിൽ ഭാര്യമാരെ സന്തോഷിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇബാദത്തുകളിൽ നിന്ന് അശ്രദ്ധനാകാൻ പാടില്ല എന്നുകൂടി ഈ ഹദീസിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഭാര്യമാരെ സന്തോഷിപ്പിക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അതുപോലെ തന്നെ ഭാര്യമാർ ഭർത്താക്കന്മാരെ അവർക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ അറിയുക ഭാര്യമാർക്കാണ്. അതെന്താണ് അവരുടെ സന്തോഷം മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനം. അതവരുടെ ഒരു ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് ഭർത്താവിന് വലിയ സന്തോഷമുണ്ടാക്കുന്ന കാര്യം, അത് ഇബാദത്താണ്. കേവലം ആ സന്തോഷം അനുഭവിക്കുന്നതിനപ്പുറത്ത് അത് നമ്മൾ നിയ്യത്തുണ്ടെങ്കിൽ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഭാര്യമാരെ ഭർത്താക്കന്മാർ വീട്ടുകാര്യങ്ങൾക്ക് വേണ്ടി സഹായിക്കുക എന്നുള്ളത് ഇമാം സിന്ദി റഹിമഹുള്ള ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്, ഇത്തരത്തിൽ ഭാര്യമാരെ സഹായിക്കുക എന്നുള്ളത് നല്ല മനുഷ്യന്മാരുടെ, സാലിഹുകളായിട്ടുള്ള അടിമകളുടെ സ്വഭാവമാണ്, അവരുടെ ചര്യയാണ് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, നമ്മൾ സന്തോഷിപ്പിക്കേണ്ടവരിൽ പ്രധാനപ്പെട്ടവരാണ് നമ്മുടെ ഭാര്യമാർ, നമ്മുടെ ഭർത്താക്കന്മാർ എന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ സൃഷ്ടി എന്ന നിലയ്ക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കടപ്പെട്ടിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾ, അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും 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 പ്രധാനപ്പെട്ട കാര്യം. സൃഷ്ടികളുടെ കൂട്ടത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ട നമ്മുടെ മാതാപിതാക്കൾ, അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളത്. സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ള വാചകത്തിൽ, ഒരാൾക്ക് തന്റെ മാതാവിനോട് ബിർറുൽ വാലിദൈൻ, നമ്മൾ മാതാപിതാക്കളോട് നന്മ കാണിക്കാൻ പുണ്യം ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടവരാണ്. ഒരാൾ മാതാവിനോട്, തന്റെ മാതാവിനോട്, തന്റെ ഉപ്പയോട് ഉമ്മയോട് ബാറാണ്, ബാറെന്ന് പറഞ്ഞാൽ പുണ്യം ചെയ്യുന്നവനാണ് എന്ന് അവനെക്കുറിച്ച് അവൻ വിലയിരുത്തണമെങ്കിൽ 5 കാര്യങ്ങൾ നിർബന്ധമാണ്. തന്റെ ഉപ്പയോട് തന്റെ ഉമ്മയോട് നമ്മൾ പുണ്യം ചെയ്യുന്നവരാണെന്ന് പറയണമെങ്കിൽ 5 കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കൽ നിർബന്ധമാണ്. അത് സൂറത്തുൽ ഇസ്രായിലെ 23-24 വചനത്തിൽ അള്ളാഹു അത് പറയുന്നുണ്ട്. ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ 5 കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒന്ന് കഫ്ഫുൽ ബദലുൽ മഅറൂഫ് നന്മ ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ട്, കഫുൽ അദാ, അവർക്ക് തിന്മയുണ്ടാക്കാതിരിക്കുക, അവരെ പ്രയാസപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ്. തിന്മയെ തൊട്ട് അവരെ തടയുക, ചെറിനെ തൊട്ട് തടയുക, ഉപദ്രവത്തെ തൊട്ട് തടയുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ഖാലു സുറൂർ, അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവരോട് വിനയം കാണിക്കുക എന്നുള്ളതാണ്. അഞ്ചാമത്തെ കാര്യം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഈ അഞ്ച് കാര്യങ്ങളും ഈ പറഞ്ഞിട്ടുള്ള സൂറത്തുൽ ഇസ്രായിലെ രണ്ട് വചനത്തിൽ അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. വഖദ റബ്ബുക അല്ല തഅബ്ദു ഇല്ലാ ഇയാഹു വബിൽ വാലിദൈനി ഇഹ്സാന. അല്ലാഹു വിധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്നുള്ള കാര്യം. അതുപോലെ തന്നെ മറ്റൊന്ന് വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. അതാണ് ബദലുൽ മഅറൂഫ്, നന്മ ചെയ്യുക എന്നുള്ളത്. إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما كف الأذى. അതെ, തന്റെ മാതാപിതാക്കൾ വാർദ്ധക്യത്തിലെത്തി കഴിഞ്ഞാൽ അവരോട് ചേ എന്ന് പറയുന്ന ഏറ്റവും ചെറിയൊരു കാര്യവും അതുപോലെ തന്നെ അവർക്ക് പ്രയാസമുണ്ടാക്കുന്ന മറ്റു കാര്യങ്ങളും നിങ്ങൾ അവരോട് ചെയ്യാൻ പാടില്ല. അതാണ് കഫുൽ അദ. ചേ എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായ ഒരു വർത്തമാനമാണ്. അതുപോലെ നിങ്ങൾ അവരോട് ചെയ്യരുത്. വലാറ്റൻഹർഹുമാ, അവരെ നിങ്ങൾ ആ രൂപത്തിൽ പ്രയാസപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞു. അവ രണ്ടാമത്തെ കഫുൽ അതയാണ്. മൂന്നാമത്തെ ഈ ആഴ്ചയിലുള്ളത് വക്കുല്ലഹുമാ കൗലൻ കരീമ, മാന്യമായിട്ടായിരിക്കണം അവരോട് സംസാരിക്കേണ്ടത്. അതാണ് ഇദ്ഖാലു സുറൂർ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. മാതാപിതാക്കൾക്ക് ഏറ്റവും സന്തോഷമുണ്ടാക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളോട് ഏറ്റവും മാന്യമായി സംസാരിക്കുന്നതായിരിക്കും. നമ്മൾ എന്ത് ചെയ്തു കൊടുത്തിട്ടും കാര്യമില്ല, അവരാവശ്യപ്പെടുന്ന കാര്യങ്ങൾ എന്ത് ചെയ്തു കൊടുത്താലും നമ്മൾ അവരോടുള്ള സംസാരം മോശമാണെങ്കിൽ അവർക്കത് സന്തോഷമുണ്ടാക്കുകയില്ല. നമ്മൾ വലിയ സംഖ്യ അവർക്ക് മാസം മാസം മാസാന്തം തോറും അവർക്ക് അയച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും അതിനേക്കാൾ അവർക്ക് സന്തോഷമുണ്ടാക്കുന്നത് വഖുല്ലഹുമ ഖൗലൻ കരീമ, അവരോട് മാന്യമായി സംസാരിക്കുക എന്ന്. അത് അവർക്ക് ഏറ്റവും സന്തോഷമുണ്ടാക്കുന്ന കാര്യമായിരിക്കും. അതാണ് മൂന്നാമത്തത് ഇദ്ഖാലു സുറൂറായി ഈ ആയത്ത് വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ എടുത്തു പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അവർക്ക് കാരുണ്യത്തിന്റെ ചിറകുകൾ താഴ്ത്തിക്കൊടുക്കണം. അഥവാ വിനയത്തോടുകൂടിയായിരിക്കണം അവരോട് പെരുമാറേണ്ടത്. ഞാനടക്കം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ കൂട്ടത്തിൽ ആരാണ് തന്റെ പിതാവിനോട് തന്റെ മാതാവിനോട് വിനയത്തോടുകൂടി സംസാരിക്കാറുള്ളത്? ഏറ്റവും ചുരുങ്ങി നമ്മൾ സംസാരിക്കുക സാധാരണക്കാരായിട്ടുള്ള ആളുകളോട് സംസാരിക്കുന്നത് പോലെയാണ്. പക്ഷേ ഒരു മാതാവിനോട് പിതാവിനോട് വിനയത്തോടുകൂടി സംസാരിക്കുകയും പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്? നമ്മുടെ കൂട്ടത്തിൽ മിക്ക ആളുകളും മാതാപിതാക്കളോട് ചൂടാവുന്നവരാണ്, ദേഷ്യപ്പെടുന്നവരാണ്. ഇവിടെ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് സാധാരണക്കാരായിട്ടുള്ള നമ്മൾ പരസ്പരം സാധാ സംസാരിക്കുന്നത് പോലെ സംസാരിക്കാനല്ല പറഞ്ഞത്, മറിച്ച് തവാവു വിനയത്തോടുകൂടി അവരോട് പെരുമാറാനാണ് പറഞ്ഞിട്ട്. അവരുടെ മുമ്പിൽ വിനയം കാണിക്കണം. എത്ര ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ഉപ്പയോട് ഉമ്മയോട് വിനയത്തോടുകൂടി പെരുമാറുന്നവർ. പലപ്പോഴും മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ അവരെ സേവിക്കേണ്ടതിന് പകരം അവർ നമ്മുടെ ഹാദിമുകളായി ജീവിക്കുന്നവരാണ് പലപ്പോഴും പല രക്ഷിതാക്കളും പല മാതാപിതാക്കളും. കാരണം സ്വന്തം മക്കളുടെ ചെലവിലായിരിക്കും അവർ ജീവിക്കുന്നുണ്ടാകുക. അതുകൊണ്ടൊരു ഹാദിമായി ഒരു സേവകനായി ജീവിക്കുന്ന ഒരുപാട് വയസ്സായിട്ടുള്ള മാതാപിതാക്കളുണ്ട്. അങ്ങനെയല്ല, അവർക്ക് ഖിദ്മത്ത് ചെയ്യേണ്ടവരാണ് നമ്മൾ. നമ്മൾ അവരുടെ ഹാദിമുകളാണ്, അവർ മഖ്ദൂമുകളാണ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അവരോട് വിനയത്തോടുകൂടി സംസാരിക്കാനും പെരുമാറാനും നമുക്ക് സാധിക്കണം. അതാണ് നാലാമത്തെ തവാദു എന്ന് പറഞ്ഞത്. വഖുൽ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, റബ്ബിനോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അഞ്ചാമത്തെ പ്രാർത്ഥനയാണ്. ഈ അഞ്ച് കാര്യങ്ങളില്ലെങ്കിൽ നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് നന്മ കാണിച്ചു എന്ന് പറയാൻ പറ്റില്ല എന്നാണ്. ഈ അഞ്ച് കാര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ഞാനും നിങ്ങളും ഗൗരവത്തിൽ പരിശോധിക്കേണ്ട ഒന്നാണ്, ഗൗരവത്തിൽ പരിശോധിക്കേണ്ട ഒന്നാണ്. ഈ അഞ്ച് കാര്യങ്ങൾ ഈ സൂറത്തുൽ ഇസ്രായിൽ പറഞ്ഞ ഈ രണ്ടാഴ്ചയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നുണ്ടോ? അവർക്ക് യാതൊരു തരത്തിലുള്ള ഉപദ്രവവും ഞാൻ വരുത്തുന്നില്ല. എന്റെ സംസാരം കൊണ്ടോ പ്രവർത്തനം കൊണ്ടോ നോട്ടം കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ എന്റെ മാതാവിന് ഒരു ഉപദ്രവവും ഉണ്ടായിട്ടില്ല. പറഞ്ഞ ഹദീസാണ്. അള്ളാഹുവിന്റെ സ്നേഹം മാതാപിതാക്കളുടെ സ്നേഹത്തിലാണ്. അള്ളാഹുവിന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളുടെ സ്നേഹവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ അവരെ സന്തോഷിപ്പിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് അവർക്ക് നമ്മോട് തൃപ്തി ഉണ്ടാവുക? ഒരു കുട്ടിക്ക്, ഒരു മകന്, ഒരു മകൾക്ക് തന്റെ ഉപ്പയെയും ഉമ്മയെയും സന്തോഷിപ്പിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലും ആ ഉപ്പാക്കുമ്മാക്ക് അവരുടെ തൃപ്തി ഉണ്ടാകൂല. അതാണ് ഇദ്ഖാർ സുറർ എന്ന് പറഞ്ഞത്, അവരെ സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞത്. അതാണ് മൂന്നാമത് പറഞ്ഞിട്ടുള്ള കാര്യം, തവാദ് വിനയം. അതുപോലെ തന്നെ അവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുക. ഈ അഞ്ച് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലാണ് നമ്മൾ മാതാപിതാക്കൾക്ക് നന്മ ചെയ്തു എന്ന് പറയാൻ പറ്റും. ഈ സന്തോഷിപ്പിക്കുക എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, പഠിക്കുമ്പോൾ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ മാതാവ് പിതാവ് ഒരു തിന്മയ്ക്ക് നമ്മോട് കൽപ്പിച്ചു. ആ തിന്മ ചെയ്താൽ അവർക്ക് സന്തോഷമാകും, പക്ഷേ ഒരിക്കലും നമ്മളത് ചെയ്യാൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലാ ത്വാഅത ഫീ മഅസിയതിൻ ഇന്നമ ത്വാഅത ഫിൽ മഅറൂഫ്. ഒരു തിന്മയ്ക്ക് അനുസരണയില്ല, നന്മയ്ക്ക് മാത്രമാണ് അനുസരണയുള്ളത്. ലാ ത്വാഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയതില്ലാ, അല്ലാഹു അധിക്കരിക്കുന്ന വിഷയത്തിൽ ഒരു അനുസരണയില്ല. മാതാവ് പിതാവ് ഒരു കാര്യം പറഞ്ഞു, അത് ഹറാമായ കാര്യമാണ്, അത് ചെയ്താൽ അവർക്ക് സന്തോഷമായിരിക്കും, അവരെ സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തിന്മ ചെയ്യാൻ പാടില്ല. അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഒരു തിന്മ ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്ന അർത്ഥത്തിലല്ല ഇദ്ഖാർ സുറൂർ പറഞ്ഞത്. മറിച്ച് ഇസ്ലാം അനുവദിച്ചിട്ടുള്ള, ഇസ്ലാം പുണ്യമായി പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഇസ്ലാം ഹലാലാക്കിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്നാണ് ഈ പറഞ്ഞതിന്റെ താൽപര്യം. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. الحمد لله وحده والصلاة والسلام على من لا نبي بعد. الله تعالى യുടെ സുന്നത്താണ്, നടപടിക്രമമാണ് അല്ലാഹു ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തുമെന്നുള്ളത്. യുർഫഉ ഇലൈഹി അമലുൽ ലൈലി ഖബ്ല അന്നഹാർ വ അമലുൻ നഹാരി ഖബ്ല അല്ലൈൽ. രാത്രി ചെയ്യുന്ന അമലുകൾ പകലിന്റെ ആദ്യ സമയത്തും, പകൽ ചെയ്യുന്ന അമലുകൾ രാത്രിയുടെ ആദ്യ സമയത്തും അല്ലാഹു തആല അല്ലാഹുവിലേക്ക് ഉയർത്തും. അത് ദിവസേന അല്ലാഹു സൃഷ്ടികൾ ചെയ്യുന്ന അമലുകൾ അവനിലേക്ക് ഉയർത്തുക എന്നുള്ളത് അള്ളാഹുവിന്റെ ഒരു നടപടിയാണ്. അതുപോലെ തന്നെ ആഴ്ചയിൽ അള്ളാഹു അവനിലേക്ക് സൃഷ്ടികളുടെ കർമ്മങ്ങൾ ഉയർത്തും. വ്യാഴാഴ്ചയും അതുപോലെ തന്നെ തിങ്കളാഴ്ചയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള സ്ഥിരപ്പെട്ട ഹദീസിൽ കാണാൻ സാധിക്കും, അള്ളാഹുവിലേക്ക് എല്ലാ ആഴ്ചയും രണ്ട് തവണ കർമ്മങ്ങൾ ഉയർത്തപ്പെടും, അതൊന്ന് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമാണ്. ആ സമയത്ത് പരസ്പരം തെറ്റി നിൽക്കുന്ന രണ്ട് സഹോദരങ്ങളുടെ കർമ്മങ്ങളല്ലാത്ത എല്ലാ ആളുകളുടെയും കർമ്മങ്ങൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കും. എന്നാൽ പരസ്പരം സത്യവിശ്വാസികൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ, അവർക്കിടയിൽ പകയും വിദ്വേഷവും ഉണ്ടെങ്കിൽ അവരുടെ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആഴ്ചയിൽ അല്ലാഹുവിലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നു, ദിവസവും അല്ലാഹുവിലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നു, അതുപോലെ തന്നെ വർഷത്തിൽ ഒരു തവണ മൊത്തത്തിലുള്ള കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നു. അതാണ് ഷഅബാൻ മാസം. ഷഅബാൻ മാസത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ആ മാസത്തിൽ വർഷത്തിലുള്ള മൊത്തം അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ, താങ്കൾ ധാരാളമായി ഷഅബാൻ മാസത്തിൽ നോമ്പെടുക്കുന്നു എന്ന് സഹാബത്ത് ചോദിച്ചപ്പോൾ റസൂലുള്ള അതിന് കൊടുത്ത മറുപടി, ദാലിക ഷഹ്റുൻ യഗ്ഫുലു അന്നാസു അൻഹു ബൈന റജബിൻ വശഅബാൻ. റമദാനിനും റജബിനും ഇടയിൽ ആളുകൾ അശ്രദ്ധരാകുന്ന, ശ്രദ്ധിക്കാതെ പോകുന്ന മാസമാണ് ഷഅബാൻ മാസം. റജബിന് ശ്രേഷ്ഠതയുണ്ട്, പവിത്രമായ മാസമാണ് റജബ്. അതുപോലെ റമദാനിന് ഒരുപാട് ശ്രേഷ്ഠതകൾ വന്നിട്ടുണ്ട്. ആ രണ്ട് മാസങ്ങൾക്കിടയിൽ ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു മാസമാണ് ഷഅബാൻ മാസം. വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹി അൽഅഅ്മാലു ഇലാ റബ്ബിൽ ആലമീൻ. റബ്ബുൽ ആലമീനായ അല്ലാഹുവിലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണത്. فَأُحِبُّ أَنْ يُرْفَعَ عَمَلِي وَأَنَا صَائِمٌ. ഞാൻ നോമ്പുകാരനായിരിക്കെ എന്റെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂരിഭാഗവും ഷഅബാനിലെ ദിവസങ്ങളിൽ നോമ്പെടുത്തിരുന്നു എന്നാണ് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത്. കാരണം ഈ മാസത്തിലാണ് നമ്മൾ ഈ ഒരു വർഷത്തെ കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നമ്മളുടെ കർമ്മങ്ങളും അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ നോമ്പുകാരനായി ഉയർത്തപ്പെടണമെന്നുള്ള ആഗ്രഹം നമ്മൾക്കും ഉണ്ടാകണം. വല്ലാഹു വലിയ തൗഫീഖ്, അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ സ്ത്രീകളുടെ കൂട്ടത്തിൽ പ്രത്യേകിച്ചും, അതുപോലെ തന്നെ പുരുഷന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അങ്ങനെയും, നോറ്റുവീട്ടാനുള്ള നോമ്പുകൾ നോറ്റുവീട്ടേണ്ട ഏറ്റവും അവസാനത്തെ മാസമാണ്, അവസരമാണ് യഥാർത്ഥത്തിൽ ഷഅബാൻ മാസം. ഈ മാസത്തിൽ നമുക്ക് നോമ്പ് നോറ്റുകൂട്ടാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇനി നമ്മൾക്ക് മറ്റൊരു മാസം അവസരമില്ല. അടുത്ത മാസം നമ്മൾ മനസ്സിലാക്കിയതുപോലെ റമദാൻ മാസമാണ്. അതുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതുപോലെ റമദാനിൽ
ബാക്കിയുള്ള നോമ്പെടുക്കാൻ എനിക്ക് സാധിക്കാറുള്ളത് ഷഅബാനിലാണ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ ഹദീസ് ഇമാം മുസ്ലിമും അതുപോലെ തന്നെ സഹീഹ് ബുഖാരിയിലൊക്കെ ഹദീസ് കാണാം. അതുകൊണ്ട് സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അവർക്ക് നോറ്റുവീട്ടാനുള്ള നോമ്പുകൾ അവർ നോറ്റുവീട്ടേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇതിന്റെ കൂടെ മനസ്സിലാക്കേണ്ടത്, ഷഅബാൻ മാസത്തിൽ ഭൂരിഭാഗവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുത്തിരുന്നു എന്ന് പറഞ്ഞല്ലോ. എന്നാൽ റസൂലുള്ള പ്രത്യേകം വിലക്കിയിട്ടുള്ളൊരു കാര്യമുണ്ട്, ഇദൻതസഫ ഷഅബാനു ഫലാ തസൂമു, ഷഅബാൻ 15 കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നോമ്പെടുക്കാൻ പാടില്ല എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. ഷഅബാൻ 15 കഴിഞ്ഞാൽ നിങ്ങൾ നോമ്പെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്താണ് ഈ ഹദീസിന്റെ താൽപര്യം? പണ്ഡിതന്മാർ വിശദീകരിച്ചു, ഒരാൾ ഷഅബാൻ 15 മുമ്പ് സുന്നത്തായ നോമ്പ് ആരംഭിച്ചിട്ടില്ലെങ്കിൽ ഷഅബാൻ 15 ശേഷം ആരംഭിക്കുന്ന അവസ്ഥയുണ്ടാകരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഷഅബാനിന്റെ 15 മുമ്പ് നോമ്പ് സുന്നത്തായിട്ടുള്ള നോമ്പ് എടുത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഷഅബാന്റെ 15 ശേഷം നോമ്പെടുക്കാം. എന്നാൽ ഷഅബാൻ 15 ശേഷം ഷഅബാനിലെ സുന്നത്ത് നോമ്പ് തുടങ്ങുക എന്ന് പറഞ്ഞാൽ അത് പാടില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. അതിന് പല കാരണങ്ങളും പണ്ഡിതന്മാർ എടുത്തു പറഞ്ഞിട്ടുണ്ട്, വിശാലമായി അതിന്റെ ഭാഗങ്ങളിലേക്ക് കടക്കുന്നില്ല. 15 മുമ്പായി നമ്മൾ ആരംഭിക്കണം, എങ്കിൽ നമുക്ക് 15 ശേഷവും തുടങ്ങാം. അതുപോലെ തന്നെ നോറ്റുവീട്ടേണ്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയമില്ല, അവർക്ക് 15 ശേഷവും നോറ്റുവീട്ടാവുന്നതാണ്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നോറ്റുവീട്ടേണ്ടതില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഷഅബാനിന്റെ ആദ്യ 15 തന്നെ നോമ്പെടുക്കാൻ തുടങ്ങുക. ഒന്നോ രണ്ടോ നോമ്പെടുത്താൽ തന്നെ അതിനുശേഷമുള്ള 15 നമ്മൾക്ക് നോമ്പെടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. എന്നാൽ 15 വരെ നോമ്പെടുക്കാതെ അലസരായിക്കൊണ്ട് നടന്ന് 15 ശേഷം നോമ്പ് തുടങ്ങുക, സുന്നത്ത് നോമ്പ് തുടങ്ങുക എന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ പണ്ഡിതന്മാർ വിശദീകരിച്ചതുപോലെ ഒരാൾക്ക് 15 വരെ ഷഅബാൻ 15 വരെ ഭയങ്കര അസുഖമായി, അയാൾക്ക് നോമ്പെടുക്കാൻ ഒരു നൽകും പറ്റിയില്ല, അയാളെ സംബന്ധിച്ചിടത്തോളം ഷഅബാൻ 15 ശേഷം നോമ്പ് ആരംഭിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല എന്നും സുലൈമാനു റഹൈലി ഹഫ്ളഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാർ വിശദീകരിച്ചത് നമ്മൾക്ക് കാണാൻ സാധിക്കും. എന്നാൽ വേറൊരു കാരണവുമില്ലാതെ ആദ്യത്തെ 15 നമ്മൾ ഒഴിവാക്കി പിന്നത്തെ 15 തുടങ്ങുക എന്ന് പറഞ്ഞിട്ടുള്ളതാണ് റസൂലുള്ള വിലക്കിയിട്ടുള്ളത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നാട്ടിൽ പല രൂപത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് സഹോദരന്മാർ ഉണ്ട്. മാനസികമായി പ്രയാസം അനുഭവിക്കുന്ന, ശൈത്താനോപദ്രവം, മാനസികമായിട്ടുള്ള വസ്വാസികൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർ യഥാർത്ഥത്തിൽ അവരൊരു വലിയ ജിഹാദിലാണ്. അവർക്ക് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. അവർ അള്ളാഹുവിന്റെ തൗഹീദിനെയും ഈമാനെയും നാവുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷേ പിശാച് അവരെ പല രൂപത്തിൽ ഉപദ്രവിക്കുകയാണ്. അങ്ങനെയുള്ള പ്രയാസം അനുഭവിക്കുന്ന പല സഹോദരങ്ങളുമുണ്ട്. അള്ളാഹു തആല അവരുടെ മനസ്സിന് സ്ഥിരത നൽകുകയും നമ്മയും അവരെയും എല്ലാം അള്ളാഹുവിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. പീഡിപ്പിക്കപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങൾ ഇസ്ലാം മതം സ്വീകരിച്ചു, അള്ളാഹുവിന്റെ ദീൻ പ്രഖ്യാപിച്ചു എന്നതിന്റെ പേരിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. അവർക്ക് അള്ളാഹു തആല ആശ്വാസം നൽകുമാറാവട്ടെ. അവരെയും നമ്മയും അള്ളാഹു ജന്നാത്തുൽ ഫിർദോസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അതുപോലെ തന്നെ ഇസ്ലാമിന്റെ ശത്രുക്കൾ, ഇസ്ലാമിനെതിരെയുള്ള നീക്കങ്ങൾ നടത്തുന്ന ആളുകൾ, അള്ളാഹു തആല അവരുടെ കുതന്ത്രങ്ങൾ തകർത്തെറിയുമാറാവട്ടെ. ഇവിടെ അള്ളാഹുവിന്റെ ദീൻ പ്രചരിപ്പിക്കുന്ന സലഫികളെക്കുറിച്ച് തീവ്രവാദികളെന്നും ഭീകരവാദികളെന്നും വ്യാജ ആരോപണങ്ങൾ നടത്തി പ്രയാസപ്പെടുത്തുന്ന ആളുകളുണ്ട്. അള്ളാഹു തആല അവരുടെ കുതന്ത്രങ്ങൾ മനസ്സിലാക്കി അവർക്ക് ദുനിയാവിൽ തന്നെ വലിയ അപമാനവും ശിക്ഷയും വരുത്തട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഒന്നാമതായി അവർക്ക് ഹിദായത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവർക്ക് നല്ല വിചാരമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ അവർ ഹിദായത്തിലേക്കും ഹക്കിലേക്കും വരാൻ ഉദ്ദേശമില്ലെങ്കിൽ അവരുടെ കുതന്ത്രം മനസ്സിലാക്കി അള്ളാഹു തആല അവരെ ദുനിയാവിൽ തന്നെ ഇത്തരത്തിലുള്ള അള്ളാഹുവിന്റെ ദീൻ പ്രചരിപ്പിച്ചതിന്റെ പേരിൽ, അള്ളാഹുവിന്റെ ദീൻ അനുഷ്ഠിച്ചതിന്റെ പേരിൽ, അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്നതിന്റെ പേരിൽ അവരെ തീവ്രവാദികളെന്നും ഭീകരവാദികളെന്നും അതുപോലെയുള്ള കള്ളയാരോപണങ്ങൾ പടച്ചുവിട്ടുകൊണ്ട് ഉപദ്രവിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന ആളുകളുടെ തന്ത്രം അള്ളാഹുവിനറിയാം. അള്ളാഹുവിൽ അഭയം, അള്ളാഹുവിനോട് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അത്തരം വൃത്തികെട്ട ആളുകളുടെ കുതന്ത്രത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ. അവർ ഹിദായത്തിലേക്ക് വരുന്നില്ല എങ്കിൽ, ഹക്ക് സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അവർക്കെതിരെ പ്രാർത്ഥിക്കുക എന്നല്ലാതെ മറ്റൊരു ആയുധവും നമ്മുടെ കയ്യിലില്ല. ഏറ്റവും വലിയ ആയുധം സത്യവിശ്വാസിയുടെ ആയുധം എന്ന് പറഞ്ഞാൽ, അവന്റെ ശക്തി എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാണ്. അഅജസു നാസി മൻ അജസ അനി ദുആ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ജനങ്ങളിൽ ഏറ്റവും അശക്തൻ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ സാധിക്കാത്തവനാണ്. പ്രാർത്ഥനയാണ് ഒരു സത്യവിശ്വാസിയുടെ ശക്തി. ആ ആയുധം തടഞ്ഞുവെക്കാൻ, അത് നിരോധിക്കാൻ ഇവിടെയുള്ള ഒരാൾക്കും സാധ്യമല്ല
എന്നുള്ളതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം. ഇത്തരത്തിലുള്ള ഇസ്ലാമിന്റെ ശത്രുക്കൾ, കുതന്ത്രക്കാർ, അവർക്ക് ഹിദായത്തിനു വേണ്ടി നമ്മൾ ഒന്നാമതായി പ്രാർത്ഥിക്കുകയും അവരതിന് തയ്യാറല്ലെങ്കിൽ, സത്യം മനസ്സിലാക്കാനും സ്വീകരിക്കാനും അവർ തയ്യാറല്ലെങ്കിൽ അവർക്ക് ദുനിയാവിൽ തന്നെ വമ്പിച്ച ശിക്ഷ ലഭിക്കണമെന്ന് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ട ഒരു ഘട്ടമാണ്. കാരണം ഇസ്ലാം പ്രചരിപ്പിച്ചതിന്റെ പേരിൽ, ദീൻ പ്രചരിപ്പിച്ചതിന്റെ പേരിൽ അവർ ആരോപിക്കുകയാണ്. ഒരിക്കൽ പോലും ഒരു ഖുർആൻ പഠിച്ച, ഹദീസ് പഠിക്കുന്ന ഒരു സലഫിയെ സംബന്ധിച്ചിടത്തോളം ഒരാളെയും അന്യായമായി ആക്രമിക്കുക പോയിട്ട് അവനെ അന്യായമായി ഒന്ന് ചെറിയ രൂപത്തിൽ ഒന്ന് ഓന് വേദനിപ്പിക്കുക എന്നുള്ളത് പോലും ഇസ്ലാം പഠിപ്പിക്കാത്ത കാര്യമാണ്. അള്ളാഹു എങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുസ്ലിമിനോട് എങ്ങനെ പെരുമാറണം, ദീനുള്ള വ്യക്തിയോട് എങ്ങനെ പെരുമാറണം, ദീൻ കുറഞ്ഞ വ്യക്തിയോട് എങ്ങനെ പെരുമാറണം, മുസ്ലിങ്ങളായിട്ടുള്ള ചമ്മാടികളോട്, മോശപ്പെട്ട് ജീവിക്കുന്ന ആളുകളോട് എങ്ങനെ പെരുമാറണം, ഒരു കാഫിറിനോട് എങ്ങനെ പെരുമാറണം, കാഫിറുകളുടെ കൂട്ടത്തിൽ തന്നെ ശത്രുത വെച്ച് പുലർത്തുന്ന നമ്മളെ ഈ നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കണമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ആളുകളോട് എങ്ങനെ പെരുമാറണം എന്നുള്ളതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചു കാണിച്ചു തന്നിട്ടുണ്ട്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതിൽ കൃത്യമായ മാതൃകയുണ്ട് എന്നുള്ളതുകൊണ്ട് യാതൊരു പ്രയാസവുമില്ല. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരുടെ വിഷയത്തിലും ഒരുപോലെ പറഞ്ഞൊരു കാര്യമുണ്ട്, ആരോടും അക്രമം ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അത് കാഫിറാകട്ടെ, സത്യവിശ്വാസിയാകട്ടെ, നമ്മളെ ഉപദ്രവിക്കുന്ന കാഫിറാകട്ടെ, പ്രയാസപ്പെടുത്തുന്ന കാഫിറാകട്ടെ, അവരോട് ദുൽമ ചെയ്യാൻ പാടില്ല, അനീതി ചെയ്യാൻ പാടില്ല, അക്രമം ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഇസ്ലാമിന്റെ അസ്ലാണ്, അടിസ്ഥാനമാണ്. അത് പഠിപ്പിക്കുന്ന ഒരു സത്യവിശ്വാസ ഒരിക്കലും ഒരു വ്യക്തിയെ, ഒരാളെ അന്യായമായി ഒരു ചെറിയ രൂപത്തിൽ ഒരു സൂചി കൊണ്ട് വരക്കാൻ പോലും തയ്യാറാവുകയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കലും അള്ളാഹുവിന്റെ ദീൻ കൃത്യമായി പഠിച്ച വ്യക്തിക്ക് ദുൽമ ചെയ്യുക സാധ്യമല്ല. ആരെങ്കിലും ദുൽമ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാമിന്റെ പേരിൽ വെച്ച് കെട്ടരുത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് പരിഹാരം. അള്ളാഹു തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. അള്ളാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم انك انت على كل شيء قدير. اللهم انك انت على كل شيء قدير. اللهم انك على انت على كل شيء قدير. اللهم انك انت الجبار. اللهم انك انت الجبار. اللهم انك انت الجبار. اللهم انك انت القوي. اللهم انك انت القوي. اللهم انك انت القوي. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم واتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين والحمد لله رب